ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
നിരകളാടും ഒരു ഹരിതചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും.
ഈ പാട്ട് തുടങ്ങുന്നത് തന്നെ കേരനിരകളാടുന്ന നാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കേരം എന്നാൽ നാളികേരം, തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഭൂമിക്ക് അതിനെ അന്വർത്ഥമാക്കുന്ന പേര് കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ നാട് കേരളമായത് എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ പേരിലുണ്ട് വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പേരുമാറ്റത്തിനായി ശ്രമം തുടങ്ങിയത് പോലും. നമ്മൾ എന്ന് വച്ചാൽ ആരാണ്? കേരള പീപ്പിൾ ഓർ കേരളം പീപ്പിൾ? വലിയൊരു ചോദ്യമാണ്. കേരള ആക്ടർ ഓർ കേരളം ആക്ടർ? കേരള മിനിസ്റ്റർ ഓർ കേരളം മിനിസ്റ്റർ? ആ വലിയ ചോദ്യത്തിന്റെ പൊരുൾ തേടുകയാണ് ഈ സ്പെഷ്യൽ. ആദ്യം കേരളമെന്ന നാട് കേരത്തിന്റെ നാടായതുകൊണ്ടാണോ ആ പേരിലേക്ക് എത്തിയതെന്ന് നോക്കാം. പ്രശസ്ത ചരിത്ര ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ MG ശശിഭൂഷൺ പറയുന്നു,
വാസ്തവത്തിൽ കേരളത്തിന് കേരവൃക്ഷവുമായി ബന്ധമില്ല. ചിലരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, തെങ്ങ് ഒരു കേരളത്തിലേക്ക് വന്നിട്ട് ഒരു 1000 വർഷം കഴിയുന്നതേയുള്ളൂ, അല്ലെങ്കിൽ 1100 വർഷം ആകുന്നതേയുള്ളൂ. തെങ്ങിന്റെ പിതൃഭൂമി എന്ന് പറയുന്നത് കേരളമല്ല, അതൊരു പക്ഷേ ശ്രീലങ്ക ആയിരിക്കാം, അതല്ലെങ്കിൽ പൂർവേന്ത്യൻ ദ്വീപുകൾ ആയിരിക്കാം. പൂർവേന്ത്യൻ ദ്വീപുകളിലും പ്രത്യേകിച്ച് സിലോണില് ഇന്നും കേരവൃക്ഷങ്ങൾ ഉണ്ട്.
അങ്ങനെയെങ്കിൽ പിന്നെന്താണ് കേരളത്തിന്റെ പേരിന്റെ ചരിത്രം?
കേരളം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ ഓർക്കാറുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ചേരളമാണ് കേരളമായിട്ട് മാറിയത്. ചേർന്ന അളം, ചേർന്ന അളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർവ്വതങ്ങളോട്, സഹ്യപർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശം, അതാണ് ചേരളം. ചേരന്മാർ, ചേര സാമ്രാജ്യം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ആ ചേരളം എന്നുള്ള വാക്കാണ് കേരളമായിട്ട് മാറുന്നത്. കേരളപുത്രൻ എന്ന പരാമർശം അശോകന്റെ മൗര്യ സാമ്രാജ്യത്തിലെ അതിവിശിഷ്ടനായ ചക്രവർത്തിയായ അശോകന്റെ ശാസനങ്ങളിലാണ് ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കേരളപുത്രൻ എന്നാണ് കേരളത്തിന്റെ ഭരണാധികാരിയെ അശോകൻ വിശേഷിപ്പിച്ചത്.
നമുക്ക് കേരളം എന്ന് പറയാൻ അഭിമാനക്കുറവുള്ളത് പോലെയാണല്ലോ. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പേര് നോക്കിയാൽ പോലും കേരള രാഷ്ട്രീയ പാർട്ടി എന്നായിരിക്കും ആ പേരിൽ പോലും കാണുന്നത്.
കേരളത്തിന്റെ സംസ്കാരത്തെ പറ്റി പഠനം നടത്തിയിട്ടുള്ള ഒട്ടനവധി വിദേശികളുണ്ട്. അവരെ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഗവേഷണത്തിന്റെ, അവരുടെ സംഭാവനകളെ കുറിച്ചും നമ്മൾ അർഹിക്കുന്ന ഒരു അംഗീകാരം കൊടുക്കാറില്ല. അവരെ സ്വയം പക്ഷേ വിശേഷിപ്പിച്ചിരുന്നത് കേരളം സ്കോളേഴ്സ് എന്നാണ്. ആസ്കോ പർപോള ലോക പ്രശസ്തനായ ഭാഷാ ശാസ്ത്രജ്ഞനാണ്, ഫിൻലൻഡുകാരനാണ്. അതുപോലെ തന്നെ റിച്ച് ഫ്രീമൻ എന്ന് പറയുന്ന മറ്റൊരു പ്രഗത്ഭനായ ഗവേഷകൻ അമേരിക്കയിൽ ഉണ്ട്. അവരൊക്കെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് തങ്ങൾ കേരളൻ സ്കോളേഴ്സ് എന്നാണ്, അല്ലാതെ കേരള സ്കോളേഴ്സ് എന്ന് അല്ല എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ പേര് മാറ്റാനുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ?
കേരളം എന്ന പേര് മാറ്റുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത്. പുരാതന കാലം മുതൽ കേരളമായിരുന്നു, കേരളം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് ഒരു ഹിന്ദി സംസാരിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ പേര് കേരൾ എന്ന് മാറിയത്. കേരള എന്നും നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പോലും പേരിടുമ്പോൾ ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിന് വിധേയരായിട്ടാണ് ആ കക്ഷികളുടെ പേര് പോലും ഇടുന്നത്. എന്നാൽ തമിഴ്നാട്ടിലും മറ്റും ഇങ്ങനെയല്ല. അവിടെ തമിഴ് സംസ്കാരത്തിനെ മാനിച്ചുകൊണ്ട് ആണ് അവിടെ രാഷ്ട്രീയ കക്ഷികളുടെ പേരിടുന്നത്. അതേസമയത്ത് ഈ അറേബ്യയിൽ നിന്നുള്ള കച്ചവടക്കാരും സഞ്ചാരികളും വളരെ പഴയ കാലം മുതലേ അവർ കേരളത്തിനെ മലബാർ എന്നാണ് പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ കേരളം എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് മലബാർ കൊണ്ടും ലഭിക്കുന്നത്. മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതാണ് മലബാർ. ആ മലബാർ എന്ന് പറയുന്നതും ഈ കേരളം എന്ന് പറയുന്നതും അർത്ഥത്തില് കാര്യമായ വ്യത്യാസം ഇല്ല. അത് അറബി നാടിലെ ജോലി ചെയ്യുന്ന താമസിക്കുന്ന മലയാളികളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രാചീന കാലം മുതലേ നമുക്ക് ഈ യവനരുമായി ഗ്രീക്കുകാർ ആയിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. പിന്നീട് റോമക്കാരുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു. അവരെയും നമ്മൾ യവനർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ റോമക്കാരുടെ റോമൻ സാമ്രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് ശേഷം ബൈസാന്തിയൻ സാമ്രാജ്യം വന്നു. അവരുമായിട്ടും കച്ചവടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അറബികളുമായിട്ടുള്ള കച്ചവടം നടക്കുകയാണ്. ചൈനയുമായിട്ടുള്ള അറബികളുടെ വ്യാപാരത്തിന്റെ ഈ ഇടത്തട്ടായിരുന്നു കൊല്ലം പോലെയുള്ള, കോഴിക്കോട് പോലെയുള്ള തുറമുഖങ്ങൾ. അപ്പോ പണ്ടത്തെ കാലത്ത് കിഴക്ക് ചൈന, അതുപോലെ പടിഞ്ഞാറ് അറേബ്യ, ഈ ചൈനയും അറേബ്യയും തമ്മില് ബന്ധിപ്പിച്ചിരുന്ന ഒരു കണ്ണിയായിട്ടാണ് കേരളത്തെ കണ്ടിരുന്നത്.
എന്തായാലും വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഒരിടത്ത് നിന്നാണല്ലോ നമ്മൾ വരുന്നത്. അതുകൊണ്ട് പേര് മാറിയാലും ഇല്ലെങ്കിലും കേരളീയൻ എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം.
മറ്റൊരു മാതാവ് കൂടിയുണ്ടെൻ മകനുറ്റ വാത്സല്യമോടോ മനിപ്പാൻ.